ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. മൌറീഷ്യസുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. ഡെങ്കു മലേറിയ വ്യാപനം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. കേരള നിയമസഭ മുൻ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന പി പി തങ്കച്ചൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജ്യത്തെ സമുദ്രോത്പന്ന കയറ്റുമതി മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി. 102 പുതിയ ഫിഷറീസ് സ്ഥാപനങ്ങൾക്ക് കൂടി യൂറോപ്യൻ യൂണിയൻ അംഗീകാരം. നേപ്പാളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ. ഇടക്കാല സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ച തുടരുന്നു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശും ഹോങ്കോങ്ങും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാരാണസിയിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളുടെയും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സമാനമാണെന്ന് ചർച്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്ക് പുറത്തുള്ള ആദ്യത്തെ ജൻ ഔഷധി കേന്ദ്രം മൌറീഷ്യസിലാണ് സ്ഥാപിതമായത്. ഐഐടി മദ്രാസും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റേഷൻ മാനേജ്മെന്റും മൌറീഷ്യസ് സർവകലാശാലയുമായി കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇതെല്ലാം സംയുക്ത സഹകരണത്തിന്റെ തെളിവുകളാണെന്ന് ശ്രീ മോദി പറഞ്ഞു.
ഇന്ത്യ ആൻഡ് മൌറീഷ്യസ് ആർ ടു നേഷൻസ് ബട്ട് അവർ ഡ്രീംസ് ആൻഡ് ഡെസ്റ്റിനി ആർ വൺ. ഇസ് വർഷം സർ ശിവസാഗർ രാംഗുലാം ജിക്കി 125വീ ജയന്തി മനാ രഹേ വേ കേവൽ മൌറീഷ്യസ് കെ രാഷ്ട്രപിതാ ഹീ നഹീ ബൽക്കി ഭാരത് ഓർ മൌറീഷ്യസ് കെ ബീച്ച് അടൂട് സേതു കെ സംസ്ഥാപക് ഭീ തേ ഉൻകി യഹ ജയന്തി ഹമേ മിൽക്കർ അപ്നെ സംബന്ധോ കോ നയി ഊഞ്ചായി പർ ലേ ജാനേ കി പ്രേരണാ ദേതി രഹേഗി.
ഉഭയകക്ഷി ചർച്ചയുടെ ഭാഗമായി ശാസ്ത്ര സാങ്കേതിക മേഖല, സമുദ്രശാസ്ത്രം, ഭരണപരിശീലനം, ടെലിമെട്രി എന്നീ മേഖലകളിലെ 4 ധാരണാപത്രങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈമാറി. സാംസ്കാരികവും നാഗരികവും വംശീയവുമായ വേരുകളുള്ള സവിശേഷ ബന്ധമാണ് ഇന്ത്യയ്ക്കും മൌറീഷ്യസിനുമിടയിൽ ഉള്ളതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. സമുദ്രസുരക്ഷ, കടൽക്കൊള്ള, മയക്കുമരുന്ന് കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയും മൌറീഷ്യസും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിന്റെ അവിഭാജ്യ ഘടകമാണ് മൌറീഷ്യസ് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
Mauritius is an integral part of India's neighborhood first policy and our vision Mahasagar, which is mutual and holistic advancement for security and growth across regions. This is a partnership that has evolved in diverse areas, including development cooperation, capacity building, maritime security, science and technology initiatives, educational exchanges, healthcare development.
ഡെങ്കു മലേറിയ വ്യാപനം തടയാൻ സംസ്ഥാനങ്ങൾ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ അവലോകനം ചെയ്തു. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകണമെന്നും പകർച്ചവ്യാധികളുടെ ഫലപ്രദമായ നിയന്ത്രണത്തിനായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ 20 ദിവസത്തിനുള്ളിൽ കർമ്മ പദ്ധതികൾ തയ്യാറാക്കാനും സംസ്ഥാന ആരോഗ്യമന്ത്രിമാരോട് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. കേരള നിയമസഭ മുൻ സ്പീക്കറും മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന പി പി തങ്കച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകുന്നേരം 4:30 അന്ത്യം. 1982 മുതൽ 1996 വരെ പെരുമ്പാവൂർ എം എൽ എ ആയിരുന്ന അദ്ദേഹം 95 എ കെ ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായി. 1991 മുതൽ 1995 വരെ സ്പീക്കറായും അദ്ദേഹം പ്രവർത്തിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ. വിവാദങ്ങളിൽ പെടാതെ സൌമ്യപ്രകൃതനായി രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞുനിന്ന വ്യക്തിയായിരുന്നു പി പി തങ്കച്ചനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. നേതൃനിരയിൽ സൌമ്യതയും പ്രാഗൽഭ്യവും പ്രകടിപ്പിച്ച നേതാവായിരുന്നു തങ്കച്ചനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യത്തെ സമുദ്രോത്പന്ന കയറ്റുമതി മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി. 102 പുതിയ ഫിഷറീസ് സ്ഥാപനങ്ങൾക്ക് കൂടി യൂറോപ്യൻ യൂണിയൻ അംഗീകാരം. അമേരിക്കൻ ചുങ്കമടക്കമുള്ള വെല്ലുവിളികളെ മറികടന്ന് യൂറോപ്യൻ വിപണിയിൽ ശക്തമായി ചുവടുറപ്പിക്കാൻ ഈ തീരുമാനം ഇന്ത്യയ്ക്ക് സഹായകമാകും. പുതിയ നീക്കത്തോടെ യൂറോപ്യൻ യൂണിയൻ അംഗീകാരമുള്ള ഇന്ത്യൻ സമുദ്രോത്പന്ന കയറ്റുമതി സ്ഥാപനങ്ങളുടെ എണ്ണം 538 നിന്ന് 604 ഉയർന്നു. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും മന്ത്രാലയ ഉദ്യോഗസ്ഥരും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് നിർണായക നേട്ടം കൈവരിക്കാനായത്. നേപ്പാളിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണഘടനാ പരിധിക്കുള്ളിൽ നിന്ന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ. നേപ്പാളിൽ ഇടക്കാല സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജെൻ സി പ്രതിഷേധക്കാർ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം നേപ്പാളിൽ ഈ മാസം 8 നടന്ന ജെൻ സി പ്രതിഷേധങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 30. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളിൽ 1000-ൽ പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ 253 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിനായി അടിയന്തര സേവനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ആശുപത്രികൾക്ക് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
പുതുതലമുറ GST പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ഗാർഹിക ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ. 28% നിന്ന് 18% നിരക്ക് കുറച്ചിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് ആവശ്യകത വർദ്ധിപ്പിക്കുകയും ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ വർഷം അവസാനത്തോടെ രാജ്യത്തെ ലോജിസ്റ്റിക്സ് ചെലവ് 9% കുറയുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ 65-ാമത് അന്താരാഷ്ട്ര കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ലോജിസ്റ്റിക്സ് ചെലവിലുണ്ടായ കുറവ് ഗതാഗത മേഖലയെ ഉത്തേജിപ്പിക്കുമെന്നും സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യം സാധ്യമാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
GST में कमी हुई है, ये बहुत अच्छी बात हुई, जो आपके इंडस्ट्री को इसका बहुत बड़ा फायदा हुआ. प्रधानमंत्री जी ने आपको एक बड़ा अच्छा तोहफा दिया. इसके बाद में हमारी इंडस्ट्री का साइज अभी वर्ल्ड में 7वें नंबर पे थे, अब हम 3रे नंबर पर आए. हम आप सब लोग अगर मिलकर हम काम करेंगे तो हम ऑटोमोबाइल सेक्टर में नंबर 1 पर जा सकते हैं वर्ल्ड में.
ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അവലോകനം ചെയ്തു. ഉത്തരാഖണ്ഡിന് അദ്ദേഹം 1200 കോടി രൂപയുടെ സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചു. വെള്ളപ്പൊക്കത്തിലും മറ്റു ദുരന്തങ്ങളിലും മരിച്ചവരുടെ ഉറ്റവർക്ക് 2 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകും. ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ പദ്ധതി വഴി സഹായം നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശും ഹോങ്കോങ്ങും തമ്മിൽ ഏറ്റുമുട്ടും. അബുദാബിയിലെ ഷെയ്ഖ് സയിദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ഇന്നലെ മത്സരത്തിൽ ഇന്ത്യ UAE 9 പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലെ കുട്ടികളിൽ അമിതവണ്ണം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായി യുണിസെഫ്. ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ യുണിസെഫ് ചീഫ് ഓഫ് ന്യൂട്രീഷനാണ് ഇക്കാര്യം പറഞ്ഞത്. സമഗ്ര ദേശീയ പോഷകാഹാര സർവേ റിപ്പോർട്ട് പ്രകാരം 2030 ഇന്ത്യയിൽ 27 ദശലക്ഷത്തിലധികം കുട്ടികളും കൌമാരക്കാരും അമിതവണ്ണത്തിന് അടിമയാകും. രാജ്യത്ത് പോഷകാഹാരക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങളുണ്ടെന്നും കുട്ടികളിലെ അമിത ഭാരം തടയുന്നതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത്. 2 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നിലവിൽ 3 ഉൾപ്പെടെ 10 കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നത്. സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ദർശനത്തിനും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും കീഴിൽ രാജ്യം ആഗോള IT ഇലക്ട്രോണിക് നിർമ്മാണ കേന്ദ്രമായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ജയ്പൂരിൽ ലഘു ഉദ്യോഗ ഭാരതി സംഘടിപ്പിച്ച ഐഡിയത്തോൺ 2025 സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൌറീഷ്യസുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. ഡെങ്കു മലേറിയ വ്യാപനം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്രമന്ത്രി JP നദ്ദ. കേരള നിയമസഭ മുൻ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന PP തങ്കച്ചൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി. 102 പുതിയ ഫിഷറീസ് സ്ഥാപനങ്ങൾക്കുകൂടി യൂറോപ്യൻ യൂണിയൻ അംഗീകാരം. നേപ്പാളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ. ഇടക്കാല സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ച തുടരുന്നു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശും ഹോങ്കോങ്ങും തമ്മിൽ ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.